Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Guru Varambre Smirichondo Brahma Sutra Sangra Pashyam Chaturtha Sutra. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ തത്തു സമന്വയാൽ, അതാണ് സൂത്രം. തത്തു സമന്വയാൽ അതിൽ തു എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്, ന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ പൂർവപക്ഷത്തെ നിഷേധിച്ചു. ഇവിടെ ഭാട്ടമീമാംസകരാണ് പൂർവപക്ഷികളായി വരുന്നത്. അവരുടെ ഇവർ പറയുന്നത് വേദം വേദാന്തം അദ്വൈതമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഉപനിഷദ്ഭാവം വേദത്തിലെ വിധിഭാവവുമായിട്ട് ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. കർമ്മത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകത്തുള്ളൂ എന്നീ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു, ഉപനിഷത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് ഈ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത് ഏകമേവ അതിരിയം ആത്മാവ ഇതം ഏകൈവ അഗ്ര ആസീത് സദേവ്രഹ്മ അപൂർവം അനവരം അനന്തരം അബാഹ്യം ആയമാത്മാ ബ്രഹ്മ സർവാനുഭൂ ബ്രഹ്മേ വേദം അമൃതം പുരസ്കാർ തുടങ്ങിയ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാക്യങ്ങളെല്ലാം അദ്വൈതമായ പരബ്രഹ്മത്തെയാണ് ബോധിപ്പിക്കുന്നത്. അവിടെ ശ്രുതിയിൽ നിന്ന് പ്രത്യക്ഷമായി ശ്രുതിയുടെ താല്പര്യമായിരിക്കുന്ന അർത്ഥത്തെ വിട്ടുകളയുക, അങ്ങനെ അല്ലാത്ത അർത്ഥത്തെ സ്വീകരിക്കുക, ഇത് ദോഷമാണ്. ശ്രുതഹാനി അശ്രുതകൽപ്പന എന്ന് പറയുന്ന ദോഷമാണ്. അതുകൊണ്ട് ഉപനിഷത്തിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു, നശേഷം കർത്തൃ സ്വരൂപ പ്രതിപാദന പരത അവസീയത്തെ തത്കേന സംഭശ്യേ ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേ. നേരത്തെ മീമാംസർ പറഞ്ഞു, തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ഭാഗങ്ങളിൽ ജീവനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ത്വം അഹം ഇതെല്ലാം യാഗ കർത്താവിനെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു ഉപനിഷത്തുകൾ. അതുകൊണ്ട് അത് കർത്തൃത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ബന്ധം കർമ്മവുമായിട്ടാണ്. സ്വർഗകാമയജേത തുടങ്ങിയ വിധിവാക്യങ്ങളുമായി ഇതിനെ സമന്വയിപ്പിച്ചു വേണം ഇതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അതിനെ നിഷേധിക്കുന്നു, നജതേഷാം ഈ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് കർത്തൃസ്വരൂപ പ്രതിപാദന പരത, അത് കർത്തൃസ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നതിലാണ് അതിന്റെ താല്പര്യം എന്നുള്ള കാര്യം. അവസീയതയെന്ന നിശ്ചയതയെ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്നില്ല, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. ഇത് കർത്തൃസ്വരൂപത്തെ യാഗ കർത്താവിനെയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉപാസനയുടെ കർത്താവ് ഉപാസന ചെയ്യുന്നവനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ത്വം അഹം തുടങ്ങിയ പദങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ നേരത്തെ പറഞ്ഞു അതിനെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? അതിനും ശ്രുതിയെ തന്നെ ഇവിടെ ഉദാഹരണമായി കാണിക്കുകയാണ്. തത്കേന കം പശ്യേത് ഇത്യാദി ക്രിയാകാരക ഫല നിരാകരണ ശ്രുതേഹി. തത് എന്ന് പറഞ്ഞാൽ തത്ര അജ്ഞാനാവസ്ഥയിൽ ആര് കേന എന്തുകൊണ്ട് കം എന്ത് വിഷയത്തെ പശ്യ കാണും എന്നാണ്. എന്ന് വെച്ചാൽ ആരും ഒരു കാരണങ്ങളെ കൊണ്ടും ഒരു വിഷയത്തെയും അവിടെ കാണുന്നില്ല, കാണുന്നവനില്ല, കാണുന്നതിനുള്ള കാരണം ഇല്ല, കാണുന്ന വിഷയവുമില്ല. സർവവും ആത്മാവായി തീർന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കാണുന്നവൻ, കാണുന്ന വിഷയം, കാണുന്ന ഉപായങ്ങൾ, ഇങ്ങനെയുള്ള ദ്വൈതം അവിടെ ഇല്ല എന്നർത്ഥം. ദ്വൈതം പരമാർത്ഥത്തിൽ ഇല്ല എന്നർത്ഥം. അപ്പോ വാസ്തവത്തിൽ അവിടെ കർത്തൃത്വം ഉണ്ടെന്നല്ല പറയുന്നു. അഹം ബ്രഹ്മാസ്മി തത്വം അസ്മി തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. ജ്ഞാന കർത്താവിന് അല്ലെങ്കിൽ ജ്ഞാന കർത്താവിനെ അല്ല അവിടെ കാണിക്കുന്നു, മറിച്ച് എല്ലാ തരത്തിലുള്ള ദ്വൈത വ്യവഹാരങ്ങളെയും. അതാണ് ക്രിയാകാരക ഫലം. ക്രിയ യാഗാദി ക്രിയകൾ കാരകം, കർത്താവ് കരണം തുടങ്ങിയ കാരകങ്ങൾ, ഫലം സ്വർഗം പശു പുത്രൻ തുടങ്ങിയ ഫലം, ഇതിനെല്ലാം നിരാകരണ ശ്രുതി നിരാകരിക്കുന്ന ശ്രുതിയുണ്ട്. അതാണ് തേന കമ്പശി. ആ വിദ്യാവസ്ഥയിൽ യാതൊരു തരത്തിലുള്ള ദ്വൈതവും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അദ്വൈതാവസ്ഥയിൽ അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ ശ്രുതിയിൽ കർമ്മം ചെയ്യുന്ന ഒരു ജീവനെയല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് ആ വിദ്യാവസ്ഥയിൽ സർവദ്വൈതവും നിവർത്തിച്ച കർമ്മത്തിന് ക്രിയാ കാരകം ഫലം ഇങ്ങനെ ഭേദമുണ്ട്. ക്രിയ എന്ന് പറയുമ്പോൾ വൈദിക ക്രിയകൾ, യാഗാദി ക്രിയകൾ, കാരകം എന്ന് പറയുമ്പോൾ ആ ക്രിയയെ നിഷ്പന്നമാക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. ക്രിയ ഒരു ക്രിയ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെ കാരകങ്ങളെന്ന് പറയും. കർത്താവ് ഒരു കാരകമാണ്, കരണം കർത്താവ് വെച്ച് ചെയ്യുന്നവൻ അതൊരു കാരകമാണ്, അത് ക്രിയ ഉണ്ടാക്കുന്നു. കരണം എന്ന് വെച്ചാൽ ആ ക്രിയ ചെയ്യുന്നതിന് ഉപകരണമായിരിക്കുന്ന വസ്തുക്കൾ. യാഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കരണമായിട്ട് അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങളും മറ്റും കരണമായി വരുന്നു. അതിനെല്ലാം കാരകങ്ങളെന്ന് പറയാം. കർത്താവ്, കരണം, ഇതെല്ലാം കാരകങ്ങളാണ്. ഫലം, യാഗം ചെയ്യുന്നതിന് സ്വർഗം തുടങ്ങിയ ഫലങ്ങളുണ്ട്. ഈ വരുന്ന ഭേദം, ഈ ദ്വൈതം ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കർത്തൃത്വത്തെ ഒന്നും സ്ഥാപിക്കുകയല്ല ഉപനിഷത്തിൽ ചെയ്യുന്നത് എന്നാണ്. ക്രിയാകാരക ഫല നിരാകരണ ശ്രദ്ധേയ. അതുകൊണ്ട് ഈ ഉപനിഷത്ത് വാക്യങ്ങളൊന്നും കർത്തൃത്വത്തെ ബോധിപ്പിക്കുന്നില്ല, ധ്യാനകർത്താവിനെയോ അല്ലെങ്കിൽ കർമ്മകർത്താവിനെയോ ബോധിപ്പിക്കുന്നില്ല എന്നാണ്. അടുത്ത് എന്നൊക്കെ പരിനിഷ്ഠിത വസ്തുസ്വരൂപത്തെയപി പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണ തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ ശാസ്ത്രമന്ത്രേണ അനവഗമ്യമാനത്വ. നേരത്തെ മീമാംസകർ പറഞ്ഞു ബ്രഹ്മം എന്ന് പറയുന്നത് സാധ്യമല്ല, സിദ്ധമാണ്. നേരത്തെ ഉള്ളത്, ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇനിയൊന്നും നിലനിൽക്കുന്നത്, നിത്യമായ സത്യം അതാണ് സിദ്ധവസ്തു. പരിനിഷ്ഠിതമായ വസ്തുവാണ്, നിശ്ചിതമായ ഒരു വസ്തുവാണ്, പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത് എടുക്കേണ്ടതല്ല. യാഗം ചെയ്യാൻ തുടങ്ങുന്നവനെ സംബന്ധിച്ച് യാഗം ചെയ്യുന്നതിന് മുമ്പ് അവനെ സംബന്ധിച്ച് യാഗമില്ല, അവൻ പ്രവർത്തിച്ച് യാഗം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെയുള്ള ബ്രഹ്മം അത് നിത്യമായ വസ്തുവാണ്. അങ്ങനെ ഒരു വസ്തു നിത്യമാണെങ്കിൽ അത് വേദത്തിലൂടെ മാത്രമല്ല മറ്റു പ്രമാണങ്ങളിലൂടെയും അറിയണം, പ്രത്യക്ഷത്തിലൂടെയും അറിയണം. ഉദാഹരണമായിട്ട് ഹിമാലയ പർവ്വതം, അത് നിശ്ചിതമായ ഒരു വസ്തുവാണ്. ഹിമാലയം ഉണ്ടെന്ന് നമുക്കറിവുണ്ടാകുന്നത് വേദത്തിലൂടെയല്ല, പ്രത്യക്ഷമായും അറിയാൻ പറ്റും, അനുമാനത്തിലൂടെ അറിയാൻ പറ്റും, മറ്റു പ്രമാണങ്ങളിലൂടെയും അതിനെ അറിയാൻ കഴിയും. അതുപോലെ ബ്രഹ്മം ഇവിടെ പറയുന്ന എന്താണ്, ശാസ്ത്രീയ പ്രമാണങ്ങളാണ്, ശാസ്ത്രം മാത്രമേ അതിന് പ്രമാണമാണെന്ന് പറയുന്നു. പക്ഷെ അത് നിത്യമായൊരു വസ്തുവാണെങ്കിൽ മറ്റു പ്രമാണങ്ങളിലൂടെയും അവനറിയേണ്ടതാണല്ലോ എന്ന് പൂർവോക്ഷി പറഞ്ഞു. മീമാംസകർ പറഞ്ഞു അത് പറയുന്നു അങ്ങനെയല്ല, തത്വമസി എന്നുള്ള വാക്യത്തിലൂടെ ബോധിപ്പിക്കുന്ന ജീവാത്മ പരമാത്മ ഏകത്വം അത് ശ്രുതിയിലൂടെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതായത് ഈ പരബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, അതിനെ കുറിച്ചുള്ള അപരോക്ഷമായ ജ്ഞാനം അത് ഈ ശ്രുതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അതാണ് പരിനിഷ്ഠിത വസ്തു സ്വരൂപത്തിൽ, നിശ്ചിതമായ ഒരു വസ്തുവാണ് ഇതെങ്കിലും പ്രത്യക്ഷാദി വിഷയത്വം ബ്രഹ്മണ എന്ന സംഭവതി എന്നാണ്. ബ്രഹ്മത്തിൽ ബ്രഹ്മം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമാകത്തില്ല. തത്വമസി ഇതി ബ്രഹ്മാത്മഭാവസ്യ, തത്വമസി എന്ന് പറയുന്ന ബ്രഹ്മ ആത്മഭാവം, ജീവാത്മ പരമാത്മ ഏകത്വം, അതാണ് ബ്രഹ്മ ആത്മഭാവം എന്ന് പറയുന്നത്. ബ്രഹ്മം തന്നെ ആത്മാവാണ് എന്നുള്ള അവസ്ഥ, പരമേശ്വരൻ തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത് എന്നുള്ള ആ ജ്ഞാനം ശാസ്ത്രമന്ദിരേണ അനവഗമ്യമാനത്വ, അതിനാണ് ശാസ്ത്രത്തിന്റെ ആവശ്യം. അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്നത് സർവാനുഭവ സിദ്ധമാണെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ ആ സർവാനുഭവ സിദ്ധമായിരിക്കുന്ന ചൈതന്യം അത് പരബ്രഹ്മമാണെന്നുള്ള അറിവ് ശ്രുതിയിൽ കൂടി മാത്രമേ പറ്റത്തുള്ളൂ, ഉപനിഷത്ത് മാത്രമേ അത് ബോധിപ്പിക്കുന്നുള്ളൂ. അതാണ് ശാസ്ത്രമന്ദിരേണ, ശാസ്ത്രം കൂടാതെ അനവഗമ്യമാനത്വ അറിയപ്പെടുന്നില്ല. അവിടെയാണ് ഉപനിഷത്തിന്റെ ആവശ്യം. അല്ലാതെ ഈ ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ, അത് ഈ വ്യവഹാര മണ്ഡലത്തിൽ സർവർക്കും അനുഭവപ്പെടുന്നതാണ് ഇതിന്റെ അസ്തിഭാവി പ്രിയം. ഇത് മൂന്നും സദാ സർവർക്കും അനുഭവ വിഷയമായിരിക്കുകയാണ്, അസ്തിഭാവി പ്രിയമാണ്. പക്ഷെ അതുപോലെ ഈ ഇത് ആ പരമാത്മ ചൈതന്യമാണെന്നുള്ള അറിവ് അത് ബോധിപ്പിക്കുന്നതാണ് ഉപനിഷത്ത്. അതാണ് ഉപനിഷത്തിന്റെ പ്രത്യേകത, അത് ഉപനിഷത്ത് കൂടാതെ അതറിയാൻ കഴിയത്തില്ല എന്നാണ്. എത്തു ഹേയ ഉപേയ ഉപാധേയരഹിതത്വാ ഉപദേശ ആലർത്ഥയ്ക്കും ഇതി. നേരത്തെ മീമാംസകർ പറഞ്ഞു പുരുഷാർത്ഥം ആയതൊന്ന് മാത്രമേ ഉപദേശിച്ചിട്ട് പ്രയോജനമുള്ളൂ. ബ്രഹ്മം എന്ന് പറയുന്നത് ഹേയം തിരിക്കേണ്ടതോ ഉപാധേയം ഗ്രഹിക്കേണ്ടതോ അല്ല, രണ്ടിൽ നിന്നും ഭിന്നമാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഉപദേശിക്കുന്നതുകൊണ്ട് പുരുഷാർത്ഥമൊന്നും നേടാനില്ല. അപ്പൊ പുരുഷാർത്ഥത്തിന് ഉപകരിക്കാത്ത ഈ തത്വത്തെ ഉപദേശിച്ചിട്ടുള്ള പ്രയോജനം നേടാനും കഴിയത്തില്ല, ഉപേക്ഷിക്കാനും കഴിയത്തില്ല. യാഗം അതുപോലെയല്ല, യാഗം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വർഗം നേടാം പുരുഷാർത്ഥം. സ്വർഗത്തെ നേടാൻ പറ്റും. അപ്പൊ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുരുഷാർത്ഥം നേടാം, നിഷേധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും പുരുഷാർത്ഥത്തിന് സഹായിക്കും, ധർമ്മാർത്ഥ കാമങ്ങൾക്കെല്ലാം സഹായിക്കും. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ആർക്കും നേടാനും കഴിയത്തില്ല, ഉപേക്ഷിക്കാനും കഴിയത്തില്ല, നിത്യമായ ഒരു വസ്തുവാണ്. അതിനെ ശാസ്ത്രം പറയുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമാവും, അനർത്ഥമാവും. അങ്ങനെയുള്ള ശാസ്ത്രം അനർത്ഥമാണെന്ന് നേരത്തെ പറഞ്ഞു. ഹേയ ഉപാധിരഹിതത്വ ആകും ഉപദേശ അനർത്ഥയ്ക്കും ഇരുചേ ഹേയ ഉപാധിരഹിതമാണ്, അതുകൊണ്ട് ഇതിനെ ഉപദേശിക്കുന്ന അനർത്ഥമാണെന്ന് പറഞ്ഞാലോ ലേശ ദോഷ, അതുകൊണ്ട് ദോഷമില്ല. എന്താണ് സിദ്ധാന്തമാണ് അടുത്ത് പറയുന്നത്? നേരത്തെ പറഞ്ഞ ഓരോ ചോദ്യങ്ങളെയും വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് അതിന് സമാധാനം പറയുന്നു. ഹേയ ഉപാധേയ ശൂന്യ ബ്രഹ്മ ആത്മത അവഗമാദേവ സർവ ക്ലേശ പ്രഹാണ പുരുഷാർത്ഥ സിദ്ധേഹി. ഹേയ ഉപാധേയ ശൂന്യം, ശരിയാണ്, ബ്രഹ്മത്തെ ധരിക്കാനും കഴിയത്തില്ല, സ്വീകരിക്കാനും കഴിയത്തില്ല. അങ്ങനെയുള്ളതാണ് എന്ത്? ബ്രഹ്മാത്മത, ബ്രഹ്മാത്മഭാവം, ആ ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ജ്ഞാനം, അത് ഹേയ ഉപാധേയ ശൂന്യമാണ്. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് തന്നെ ബ്രഹ്മാത്മത അവഗമം ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് തന്നെ സർവക്ലേശ പ്രഹാണാത്, സർവക്ലേശവും പ്രഹാണം പൂർണ്ണമായും നശിക്കുന്നു. സർവക്ലേശങ്ങൾ അതുകൊണ്ട് നശിക്കുന്നു എന്നറി ആ പരബ്രഹ്മജ്ഞാനം കൊണ്ട് സർവക്ലേശങ്ങളും നശിക്കുന്നു, പുരുഷാർത്ഥത്തെ അങ്ങനെ പുരുഷാർത്ഥ സിദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല, ഈ ആത്മ പരമാത്മ ജ്ഞാനം കൊണ്ട് പരമപുരുഷാർത്ഥം സിദ്ധിക്കുന്നു. എങ്ങനെ? സർവക്ലേശങ്ങളും നശിക്കുന്നു, അത് തന്നെ സർവക്ലേശങ്ങളും മറ്റൊന്നുകൊണ്ടും നശിക്കത്തില്ല. അപ്പൊ അതിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതോ അത് പ്രാപ്തമായതിനെ പ്രാപിക്കുകയാണ്. പ്രാപ്തമായത് അപ്രാപ്തമായതുപോലെ വിസ്മരിച്ചതുപോലെ ഇരുന്നു അതിനെ പ്രാപിക്കുകയാണ് കൂടെ ചെയ്യുന്നത്. അപ്രാപ്യമായ ഒന്നിനെ പ്രാപിക്കുന്നില്ല. അപ്പൊ പ്രാപ്തമായതിനെ പിന്നെ എങ്ങനെ പ്രാപിക്കും? അതിനാണ് സാധാരണ പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുന്നത്, കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല ഒരു നിമിഷത്തേക്ക് വിസ്മരിച്ചു പോയി. വിസ്മരിക്കുന്നയാള് ആ മാലയെ അന്വേഷിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പൊ അന്വേഷിക്കുമ്പോൾ, കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അത് കണ്ടെത്തുമ്പോഴും എന്താണ്, അത് നേരത്തെ തന്നെ അത് പ്രാപ്തമായിരുന്നു. ആ മാല അതിന്റെ സ്ഥാനത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന വസ്തുവിനെ തന്നെ വിസ്മരിച്ചത് കൊണ്ടും അപ്രാപ്തമാണെന്ന് ധരിച്ചിട്ട് പ്രാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്രാപ്തമായതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാപ്തമായതിനെ തന്നെയാണ് അയാൾ പ്രാപിച്ചത് എന്നുള്ളത്. ഈ പറയുന്ന പുരുഷാർത്ഥം നിത്യപ്രാപ്തമാണ്. നിത്യപ്രാപ്തമായത് അപ്രാപ്തമാണ് എന്ന് ധരിച്ചുകൊണ്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നാണ് അത് പറയുന്നത്. ഇല്ലാത്ത മോക്ഷത്തെ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുകയല്ല, സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മോക്ഷത്തെ ഉണ്ടാക്കുകയല്ല. മോക്ഷം എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്, എപ്പോഴും ഉള്ളതാണ്. പക്ഷെ അതില്ല എന്നുള്ള ഭ്രമം, അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചതുപോലെ ഇരിക്കുന്നു, ഒരു വിസ്മരണം. ആ വിസ്മരണം ഉള്ളത് കൊണ്ട് അതിന്റെ സാധനങ്ങളിൽ പ്രവർത്തിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രാപിച്ചു കഴിയുമ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഇത് നിത്യപ്രാപ്തമാണല്ലോ എന്നാണ്. കഴുത്തിൽ തന്നെ പെടുന്ന ആഭരണത്തെ പെട്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ സ്വയമോ മനസ്സിലാകുമ്പോഴും മനസ്സിലാകുന്നു ഇത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് ധരിക്കുന്നു. അതുപോലെ ജിഹാ സംസാരത്തെ ത്യജിക്കുന്ന ലക്ഷ്യം അതുപോലെയാണ്, അത് ഉപേക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഉപേക്ഷിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു. ഒരാൾ നടന്നു പോകും, നടന്നു പോകുമ്പോൾ കാലില് ഒരു നൂലോ മറ്റോ ചുറ്റി. അപ്പൊ അയാൾ വിചാരിക്കുന്നത് സർപ്പമാണ്, സർപ്പമാണെന്ന് വിചാരിച്ചിട്ട് കാല് കുടയുന്നു. കാല് കുടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ സർപ്പത്തെ കുടഞ്ഞു കളഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നീട് ആ കുടഞ്ഞു കളഞ്ഞ വസ്തുവിനെ നോക്കുമ്പോൾ എന്താണ്, നൂലാണ് അല്ലെങ്കിൽ ഓലയാണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അയാൾ വിചാരിക്കുന്നു എന്റെ കാലിൽ ചുറ്റിയ സർപ്പത്തെ ഞാൻ ദൂരത്തെറിഞ്ഞു എന്ന് വരുന്നു. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഹേയമായ ആ സംസാരത്തെ തന്നെയാണ് ഇവൻ ഉണ്ട് എന്ന തരത്തിൽ അവനെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ വാസ്തവത്തിൽ കാലിൽ സർപ്പം ചുറ്റിയിട്ടില്ല, പക്ഷെ അയാൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ശ്രമിച്ചിരിക്കുകയാണ് കാലിൽ സർപ്പം ചുറ്റിയിരിക്കുന്നു. അതുപോലെ സംസാരം വാസ്തവത്തിൽ തന്നെ ബന്ധിച്ചിട്ടില്ല, പക്ഷെ ബന്ധിച്ചു എന്നുള്ള ഭ്രമം കൊണ്ട് ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി സാധനയും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്തു. ഇല്ലാത്ത സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ അനുഭവത്തിലുണ്ട്, എങ്ങനെ ക്രമരൂപത്തിൽ. ആ അനുഭവം സത്യമല്ല, പരമാർത്ഥമല്ല. അനുഭവത്തിൽ സംസാരമുണ്ട്, അനുഭവത്തിൽ കാലിൽ സർപ്പം ചിറ്റിയിട്ടുണ്ട്. അപ്പൊ ചിറ്റിയ സർപ്പത്തിനെ ഇല്ലാത്ത സർപ്പത്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇല്ലാത്ത സംസാരത്തിൽ നിത്യഹേയമാണ്, നിത്യവും ഉപേക്ഷിക്കപ്പെട്ടതാണ്, ഒരിക്കലും തന്നെ ബന്ധിച്ചിട്ടേ ഇല്ല സംസാരം. അങ്ങനെ നിത്യവുമായി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സംസാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ബ്രഹ്മത്തിൽ നിന്നുകൊണ്ടുള്ള പരിശ്രമമാണ്. അതാണ് ഹേയ ഉപാധേയ ശൂന്യം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മതത്വം അതിന് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നേടിയെടുക്കാനുമില്ല, ഇതിൽ നിന്നൊന്നിനെ ഒഴിവാക്കാനുമില്ല. അപ്പൊ സംസാരത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അജ്ഞാനത്തെ നശിപ്പിക്കുക എന്ന് എല്ലാം പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിലുള്ളവർ അജ്ഞാനത്തെ നശിപ്പിക്കുകയല്ല, പക്ഷെ അനുഭവത്തിലുള്ളവർ അജ്ഞാനത്തെ. അനുഭവത്തിൽ അജ്ഞാനമുണ്ട്, അനുഭവത്തിൽ ബന്ധമുണ്ട്. ഈ അനുഭവം സത്യമല്ല, പരമാർത്ഥമല്ല. പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോക്ഷത്തെ പ്രാപിക്കാനും ബന്ധത്തെ ഇല്ലാതാക്കാനും ഉണക്കണം. അതിവിടെ പരമാർത്ഥത്തിൽ മോക്ഷവുമില്ല, പരമാർത്ഥത്തിൽ ബന്ധവുമില്ലാത്ത ആ പരബ്രഹ്മ വസ്തുവിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് പരമാർത്ഥത്തിൽ സാധിക്കാനില്ലാത്ത വേണ്ടി സാധന ചെയ്യുന്നു എന്നാണ്. പക്ഷെ പിന്നെ എന്തിനത് ചെയ്യേണ്ടി വരുന്നു? കാരണം അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു. ആർക്കാണോ അത് ബോധ്യമാകുന്നത്, അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവിടെ സാധനയില്ല, സിദ്ധിയും ഇല്ല, ബന്ധവുമില്ല, മോക്ഷവും ഇല്ല. ആ ഒരു അനുഭവത്തിൽ എത്തുന്നത്, ആ അനുഭവത്തിൽ എത്തുന്നതുവരെ ഇതെല്ലാം ഉണ്ട്. അതിന്റെ അവസാന സമയം പറയും, ഈ സൂത്രം അവസാനിക്കുന്ന ഭാഗത്ത് പറയും. ഏത് സമയം വരെ ദേഹാത്മ ബുദ്ധി ഉണ്ടോ അതുവരെ സാധനങ്ങൾക്കെല്ലാം ഉണ്ടോ, അതുവരെ ബന്ധം മോക്ഷം എല്ലാം അനുഭവത്തിൽ നിലനിൽക്കുന്നതുവരെ സാധനങ്ങൾക്കെല്ലാം സാധുത്വമുണ്ട്. എപ്പോഴാണോ ആ ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ സർവക്ലേശങ്ങളും ഇല്ലാതാവുന്നു. അപ്പോൾ അവന് മനസ്സിലാവുന്നു പരമാർത്ഥത്തിലില്ലാത്ത ബന്ധത്തെയാണ്, പരമാർത്ഥത്തിലില്ലാത്ത മുക്തിയെയാണ് താൻ, അതിനുവേണ്ടിയാണ് താൻ പരിശ്രമിച്ചത്, പരമാർത്ഥത്തിൽ ഇല്ലാത്ത ബന്ധത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അപ്പോൾ മനസ്സിലാവുന്നു. അതുകൊണ്ട് ബ്രഹ്മം ഹേയ ഉപാധി രഹിതമാണ്, അതിനെ നേടുന്നത് പുരുഷാർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. അടുത്ത ചോദ്യത്തിന് സമാനം പറയാണ്, ദേവതാദി പ്രതിപാദനസ്യതു സ്വവാക്യകത ഉപാസന അർത്ഥത്തേവി ഉള്ള കസ്റ്റിത്വം പറയുന്നു. ദേവതയും മറ്റും പറയുന്നുണ്ടല്ലോ, ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ കുറിച്ച് പറയുന്നുണ്ട്, പ്രാണദേവതയെ ഉപാസിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്, ഉപനിഷത്തുകൾ തന്നെ വരുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പഞ്ചാഗ്നി ഉപാസന, ദഹരോപാസന, ഇങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച് ഉപനിഷത്തുകളിൽ വരുന്നുണ്ട്. ഉപാസനയും ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്, ഇവിടെ ഉപാസന ഉപാസന എന്ന് പറയും. ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ്, അതിനിവിടെ വിശദീകരിക്കും. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? വസ്തു അധീനമാണ്, ഒരു വസ്തു എങ്ങനെയോ അതിനനുസരിച്ച് ഉണ്ടാകുന്ന ജ്ഞാനമാണ്, ഉണ്ടാകുന്ന അറിവാണ് ജ്ഞാനം. ഇപ്പോ പുസ്തകത്തെ കാണുന്നു, ഇത് പുസ്തകം അറിയുന്നു, ഇതാണ് ജ്ഞാനം. ആ സമയം ധ്യാനം അങ്ങനെയല്ല, ജ്ഞാനം പലതരത്തിലുണ്ടാകാം. അതിന്റെ പ്രത്യേകത എന്താണ്? ഒന്നത് കർത്തൃതന്ത്രമാണ്, ബുദ്ധിതന്ത്രമാണ്, ചെയ്യുന്നവൻ അധീനമാണത്. അതായത് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുർദശയ്ക്ക് ചന്ദ്രനെ കാണരുത്, നിഷേധിച്ചിരിക്കുകയാണ്, കാണരുതെന്ന് പറഞ്ഞു. ഒരാൾ കാണണ്ട എന്ന് അയാൾ ആഗ്രഹിച്ച് അയാൾ മുറിക്കാത്തിരുന്നു. യാദൃശ്യമായി ജനലിലൂടെ നോക്കിയപ്പോ ചന്ദ്രനെ കണ്ടു. അപ്പൊ അവിടെ എന്താണോ, ജ്ഞാനത്തെ തടയാൻ പറ്റത്തില്ല. ഇന്ദ്രിയവും ആ അർത്ഥവുമായിട്ട് സന്നിഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം ഉണ്ടാകണ്ട എന്ന് താൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിപ്പോകും. അപ്പോ ചന്ദ്രദർശനം നിഷേധിച്ചിരിക്കുകയാണ്, ചന്ദ്രനെ കാണാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ യാദൃശ്യവുമായി ചക്ഷേന്ദ്രിയവും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഉണ്ടായപ്പോ ജ്ഞാനം ഉണ്ടായി. ഇതാണ് ജ്ഞാനം. ജ്ഞാനം അങ്ങനെയല്ല, വേണ്ട എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം, ഞാനിന്ന് ധ്യാനിക്കുന്നില്ല, ഇച്ഛാശക്തി എന്തായാലും വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല, ഇന്ദ്രിയാർത്ഥ സന്നിവേഷം ഉണ്ടായി കഴിഞ്ഞാൽ ജ്ഞാനം ആവശ്യം ഉണ്ടാവും, അതിനെ തടയാൻ പറ്റത്തില്ല. മനസ്സല്ല അവിടെ ഉണ്ടെങ്കിൽ, അതേസമയം ധ്യാനം അങ്ങനെ. ധ്യാനം എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ്, ഇന്ന് ധ്യാനിക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം, ധ്യാനിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാം. അതുകൊണ്ട് ധ്യാനം വേറെയാണ്, ജ്ഞാനം വേറെയാണ്. ധ്യാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തി, അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതിന് ഈ വൈദികമായ ധ്യാനങ്ങളെയും മറ്റു സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ആവശ്യമാണ്, അതിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസം ഉള്ളവരെ ധ്യാനിക്കാൻ പറ്റും. താളഗ്രാമത്തെ വിഷ്ണുവാണെന്ന് ഗുരു ഉപദേശിച്ചു, ഗുരു പറഞ്ഞു താളഗ്രാമം വിഷ്ണുവാണ്, അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു. അപ്പൊ അവന് വിശ്വാസം വേണം. എന്താണ് ഈ സാളഗ്രാമം വിഷ്ണുവാണോ എന്ന് വിശ്വാസം വേണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരു ഉപദേശിക്കുന്ന എന്താണ്, ശംഖ ചക്ര ഗദ പത്മങ്ങളോടുകൂടിയ ചതുർഭുജത്തോടുകൂടിയ വിഷ്ണു ആയിട്ട് ഇതിനെ ധ്യാനിക്കാൻ പറയും. അപ്പൊ സാളഗ്രാമത്തെ കണ്ടിട്ട് അയാൾ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, ഇത് ചതുർഭുജമുള്ള ശംഖ ചക്ര ഗദാധാരിയായ വിഷ്ണുവാണെന്ന് ഭാവന ചെയ്ത് സാളഗ്രാമത്തെ അവിടെ ധ്യാനിക്കുന്നു. അതെന്താണ്, തന്റെ ഇച്ഛയ്ക്ക് അധീനമാണ്. താനങ്ങനെ തന്റെ വിശ്വാസത്തിന് അധീനമാണ്. വിശ്വാസമുള്ളവനെ അങ്ങനെ കരുതി ധ്യാനിക്കാൻ പറ്റും, അല്ലാത്തവനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ എന്താണ്, ബലപ്രയോഗം ആവശ്യമാണ് ധ്യാനത്തിൽ. ജ്ഞാനത്തിന് ഇതൊന്നും ആവശ്യമില്ല, ജ്ഞാനത്തിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇത് പുസ്തകമാണ്, കണ്ണുകൊണ്ട് കണ്ടു പുസ്തകം എന്നുള്ള അറിവുണ്ടായി, അവിടെ പിന്നെ ഇത് വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം അറിവുണ്ടായി കഴിഞ്ഞു, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു. ഞാനും ഒരിക്കലും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല നിൽക്കുന്നത്, മറിച്ച് ആ വസ്തുവിനനുസരിച്ചാണ്. പുസ്തകം എന്നുള്ള ജ്ഞാനം ഉണ്ടായി പിന്നെ ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് നമ്മുടെ വിശ്വാസം ഒരിക്കലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ധ്യാനം അങ്ങനെ തന്നെ വിശ്വാസം വേണം. താളഗ്രാമം വിഷ്ണുവാണ് എന്ന് വിശ്വാസമുള്ളവനെ താളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ധ്യാനിക്കാൻ പറ്റും. പിന്നെ ജ്ഞാനത്തിന് ബലപ്രയോഗം വേണ്ട, കാണുന്നു അറിവുണ്ടാകുന്നു. ധ്യാനത്തിന് അങ്ങനെയല്ല, എന്തുകൊണ്ട് സജാതീയമായ വൃത്തികൾ ഒരേ ഭാവന നിരന്തരം നിലനിൽക്കണം. അപ്പോ അതിന്റെ ഇടയ്ക്ക് വിജാതീയമായ വൃത്തികൾ വരും. ഇപ്പൊ രണ്ടു തരത്തിൽ പ്രയത്നം ആവശ്യമാണ്, വിജാതീയ വൃത്തികൾ ഒഴിവാക്കാം, എന്നുവെച്ചാൽ മറ്റു വിഷയ വിചാരങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി മനസ്സിൽ പ്രയത്നം നടന്നുകൊണ്ടിരിക്കുന്നു. സജാതീയമായ വൃത്തിയെ നിരന്തരം ഒരേ വിചാരം നിലനിർത്തുന്നതിനുള്ള പ്രയത്നം, ഈ തരത്തിലുള്ള പ്രയത്നം ധ്യാനത്തിന് ആവശ്യമാണ്, ജ്ഞാനത്തിന് അതിന്റെ ആവശ്യം ഇല്ല. ഇങ്ങനെ വ്യത്യാസം, പലതരത്തിൽ വ്യത്യാസം ഈ ധ്യാനവും ജ്ഞാനവും തമ്മിലുണ്ട്. അപ്പൊ ഈ ഉപനിഷത്തുകളിലും ധ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച്. അപ്പോ ഇത് എല്ലാം ആ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ ഉപനിഷത്ത് എന്ന് പറയും. ഈ സാളഗ്രാമത്തെ വിഷ്ണുവായിട്ട് ഉപാസിക്കുന്നത് പോലെ ഈ ജീവനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കുക. വാസ്തവത്തിൽ അത് ഇതിൽ തന്നെ പല ആചാര്യന്മാരെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് തന്നെ അതിലെ വൃത്തികാരൻ പറയുന്നത് എന്താണ്, വാസ്തവത്തിൽ ഈ ജീവൻ ബ്രഹ്മമല്ല, പക്ഷെ ആ ജീവനെ ബ്രഹ്മമായി സങ്കല്പിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നാണ്, ആത്മാവനം ഏവ ഉപാസിക്കുക എന്ന് ശ്രുതിവാക്യമുണ്ട്, ആത്മാവിനെ ഉപാസിക്കുക. എങ്ങനെ ഉപാസിക്കണം? അപ്പോ അവിടെ പറയുന്നുണ്ട് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദരൂപമായ ബ്രഹ്മമായി സങ്കല്പിച്ചതിനെ ഉപാസിക്കുക, എന്നിട്ട് അതിനെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുന്നതുകൊണ്ട് അദൃഷ്ടം ഉണ്ടാവും. ആ അദൃഷ്ടം അപൂർവം, യാഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അപൂർവം പോലെയുള്ള അദൃഷ്ടം ഉണ്ടാവും. ആ അദൃഷ്ടം അജ്ഞാനത്തെ നശിപ്പിക്കും, അങ്ങനെ മോക്ഷം നേടും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോ അതിനെയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ഇത് ധ്യാനത്തിലൂടെ നേടേണ്ട ഒന്നല്ല മോക്ഷം, ഒന്നിനെ മറ്റൊന്നായി കൽപ്പിച്ചുകൊണ്ട്. ഉപനിഷത്തുകൾ പറയുന്ന ഉപാസനകളെല്ലാം അങ്ങനെയാണ്, ഒന്നിനെ മറ്റൊന്നായി ഭാവന ചെയ്യാൻ പറയുകയാണ്. മനോ ബ്രഹ്മീ ഉപാസിക, മനസ് അന്ധകരണം, അതിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അപ്പൊ മനസ്സ് വാസ്തവത്തിൽ ബ്രഹ്മമല്ല, ബ്രഹ്മമല്ലാത്ത മനസ്സിന് ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ ധ്യാനിക്കുന്നത് പോലെ ഉള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അത് പറയുകയാണോ ഈ വൃക്ഷത്തിന്റെ താല്പര്യം? ദേവതാ ധ്യാനങ്ങളെയും മറ്റും പറയുന്നു, പറയുന്നു ദേവതാദി പ്രതിപാദനത്തിലും ദേവതകളെയും മറ്റും പ്രാണദേവതയും മറ്റും കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും സ്വവാക്യഗത ഉപാസന അർത്ഥത്തേവി പറയുന്നു. അത് പറയുന്ന ആ വാക്യങ്ങളിൽ, ഉപനിഷത് വാക്യങ്ങളിൽ ആ ദേവതയെ കുറിച്ച് പറയുന്നിടത്ത് അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന കസ്റ്റ് വിരോധ, അതും ഈ പറയുന്ന ജ്ഞാനവുമായിട്ട് വിരോധമില്ല എന്ന്. അങ്ങനെ എവിടെയെങ്കിലും ഉപനിഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ട്, അവിടെ അത് ഉപാസനയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ദഹിര ഉപാസന, പഞ്ചാഗ്നി ഉപാസന, പ്രാണ ഉപാസന, ഇങ്ങനെ നാനാ തരത്തിലുള്ള ഉപാസനകൾ ധ്യാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അത്തരം ധ്യാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതിന് അതിൻ്റെതായ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ പറയാൻ പോകുന്ന തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ജ്ഞാനവുമായിട്ട് വിരോധമൊന്നുമില്ല, അതിനെ സ്വീകരിക്കാം. അതെല്ലാം ഇപ്പോ ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ് ഈ ഉപാസനകൾ വിധിച്ചിരിക്കുന്നത്, ജ്ഞാനപ്രാപ്തിക്ക് ശേഷമല്ല, അതാണ് വ്യത്യാസം. ഉപാസനകളെല്ലാം വിധിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും പ്രത്യേക ഫലങ്ങൾ ഉദ്ദേശ്യമാണ്. അതെല്ലാം വേദാന്ത വിചാരത്തിന് മുമ്പ്, വേദാന്ത വിചാരത്തിന് ശേഷം അങ്ങനെയുള്ള ഉപാസനകളെയൊന്നും ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്? ജ്ഞാന പ്രാപ്തിക്ക് മുമ്പാണ്, ജ്ഞാനം പ്രാപ്തമാകുന്നതിന് മുമ്പാണ് കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. അതുപോലെ ഉപാസനകളെയും വിധിച്ചിട്ടുണ്ട്. അതെല്ലാം ജ്ഞാനപ്രാപ്തിക്ക് മുമ്പാണ്. ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ജ്ഞാനിക്ക് കർമ്മത്തെയോ അല്ലെങ്കിൽ ഉപാസനയോ ധ്യാനത്തെയോ വിധിക്കുന്നില്ല എന്നാണ്. വിധിക്ക് ജ്ഞാനി അപ്പോ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം കർമ്മം ചെയ്യത്തില്ല, ധ്യാനിക്കത്തില്ല എന്ന് ചോദിച്ചാൽ വിധിക്ക് വിധേയനായി ചെയ്യത്തില്ല എന്നാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബാധ്യസ്ഥനായി അജ്ഞാനിയെ പോലെ ജ്ഞാനിക്ക് കർമ്മം അനുഷ്ഠിക്കേണ്ടതായോ ധ്യാനം അനുഷ്ഠിക്കേണ്ടതായോ ഇല്ല എന്നാണ്. പ്രാരബ്ധം അനുസരിച്ച് അത് ആകാം. അതുകൊണ്ട് ഉപാസനയെ കുറിച്ച് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തത്വജ്ഞാനമായിട്ട് വിരോധം വരുന്ന കാര്യങ്ങളല്ല എന്നത്. അതൊക്കെ തത്വജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് ആണതെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്നാലും തഥാ ബ്രഹ്മണ ഉപാസന വിധി ശേഷത്വം സംഭവം, അവിടെ ഉപാസന ധ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മമെന്ന് പറയുന്നത് ഉപാസനാ വിധിയുടെ അംഗമല്ല എന്നാണ്. ബ്രഹ്മം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച ഒന്നല്ല, ധ്യാനത്തിന് വേണ്ടിയല്ല. ധ്യാനത്തിന് വേണ്ടിയുള്ള ഒരു വിധിയുടെ ഇത് സാങ്കേതികമായ രീതിയിൽ പറയുകയാണ്. ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. ധ്യാനം എന്ന് പറയുന്നത് ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, ബ്രഹ്മധ്യാനം. ആ ധ്യാനത്തിന്റെ അംഗമാണ് ബ്രഹ്മം. അതായത് കർമ്മത്തിൽ ദ്രവ്യങ്ങളുണ്ട്, ആ ദ്രവ്യങ്ങളെ മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുന്നതുകൊണ്ട് ആ ദ്രവ്യങ്ങളെല്ലാം ആ കർമ്മവിധിയുടെ അംഗമാകുന്നു. അതുപോലെ ഉപാസനയെ ഉപനിഷത്തിൽ വിധിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നുകൊണ്ട് ബ്രഹ്മം ആ ഉപാസനയുടെ അംഗമാണ് എന്ന് കരുതരുത് എന്നാണ്. അത് തഥാ ബ്രഹ്മണ ഉപാസന വിധിശേഷത്വ സംഭവതി. ബ്രഹ്മത്തിൽ ബ്രഹ്മം ഒരിക്കലും ഉപാസനാ വിധിയുടെ അംഗം ആകുന്നില്ല എന്നാണ്. എന്നുവെച്ചാൽ ബ്രഹ്മത്തെ ധ്യാനിക്കരുതെന്നല്ല, അഹംഗ്രഹ ഉപാസന ബ്രഹ്മധ്യാനം അതും ജ്ഞാനത്തിന് ഉപകരിക്കും എന്നാണ്. അതായത് വേദാന്ത വിചാരത്തിന് അത് വേർഭാഗം ചേർത്ത് എന്നാണ്. വേദാന്ത വിചാരത്തിന് വിചാരം ചെയ്യുന്നു, വിചാരം ചെയ്തിട്ട് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. ശ്രവണ മനന നിത്യാസനങ്ങളെല്ലാം ദീർഘകാലം അനുഷ്ഠിച്ചിട്ടും അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് വിചാരം ചെയ്യുന്നതിനുള്ള ക്ഷമത ബുദ്ധിക്കില്ല. ബുദ്ധിയുടെ സൂക്ഷ്മത, ബുദ്ധിക്ക് സാത്വികത, ബുദ്ധിക്ക് ഏകാഗ്രത ഇതൊന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് വേദാന്ത വിചാരം ചെയ്യുന്നതിന് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തവർക്ക് അഹംഗ്രഹ ഉപാസന അതാകാം എന്ന് പറയുന്നുണ്ട്. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനം കൊണ്ട് അയാൾക്ക് അത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ധ്യാനത്തിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അഭിമാനം ഉണ്ടാകുന്നതുവരെ അത് ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ മരണാന്തം വരെ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വരും ജന്മത്ത് അയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അതായത് ഈ ധ്യാനം കൊണ്ട് പ്രതിബന്ധങ്ങൾ നശിക്കുന്നു. വർത്തമാന ഭൂതഭാവി മൂന്ന് തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. ഈ പ്രതിബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശ്രവണം ചെയ്തിട്ടും ആത്മബോധം ഉണ്ടാകാത്തത്. ഈ പ്രതിബന്ധങ്ങൾ നശിക്കുന്നതിന് ആ മരണപര്യന്തം ആഗ്രഹ ഉപാസന സ്വീകരിക്കാം എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉപാസനയെ കുറിച്ചല്ല ഇവിടെ പറയും. ഇവിടെ പറയുന്ന ഉപാസന ഈ ഉപനിഷത്തിൽ തന്നെ പലതരത്തിലുള്ള ധ്യാന സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, എന്നാലും അതിന് ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. അങ്ങനെയുള്ള ധ്യാനത്തിന് വേണ്ടിയല്ല ഈ ഉപനിഷത്തിൽ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. ബ്രഹ്മത്തെ കുറിച്ച് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചല്ല ബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകേണ്ടത്. ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകേണ്ടത് ശ്രുതി വാക്യങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകണം എന്നാണ്. ശ്രുതി വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്നു? ഇപ്പോ ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം ഉണ്ടാകും. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവണം. ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അയാൾക്ക് ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പൊ ആ ശബ്ദാർത്ഥം ജ്ഞാനത്തിലൂടെ ആ ശബ്ദത്തിൽ നിന്ന് ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളാണ്. അത് കേൾക്കുമ്പോൾ ആ ജ്ഞാനം ഉണ്ടാവും. ആ ഭാഷ അറിയാത്തവനാണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ ആ ശബ്ദാർത്ഥം ജ്ഞാനം ഉണ്ടാകുന്ന ഒരാളിന് ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകണം. അങ്ങനെ ബ്രഹ്മത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകണം എന്നാണ് ഉണ്ടാകുന്നു. പക്ഷെ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് പരോക്ഷമായിരിക്കുന്നു, പ്രത്യക്ഷമാകുന്നില്ല. ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷം ജ്ഞാനമാണ്. പക്ഷെ പരോക്ഷം ജ്ഞാനമാണെങ്കിലും അത് ഭ്രമമല്ല. ഹിമാലയം എന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്കുണ്ടായ ജ്ഞാനം, ഹിമാലയത്തെ കുറിച്ചുണ്ടായ ജ്ഞാനം ഒരിക്കലും ഭ്രമമല്ല. എന്തുകൊണ്ട്? ഹിമാലയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടായത്. ഒന്നാം ജ്ഞാനം ബ്രഹ്മമല്ല. അതുപോലെ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിനനുസരിച്ചാണ് നമുക്ക് ജ്ഞാനം ഉണ്ടായത്. അത് പ്രത്യക്ഷമല്ലെന്നേ ഉള്ളൂ, അത് പരോക്ഷമാണെന്നേ ഉള്ളൂ, പക്ഷെ അത് ഭ്രമമല്ല, അത് യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പൊ ശ്രുതിവാക്യത്തിൽ നിന്ന് പരമാത്മാവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം തന്നെ ഉണ്ടാകണം. അത് അപരോക്ഷമാകുന്നില്ലെന്നേ ഉള്ളൂ. അപരോക്ഷം ആകാത്ത എന്തുകൊണ്ട് ഈ പറയുന്ന പ്രതിബന്ധങ്ങൾ ഇരിക്കുന്നുണ്ട്? അപ്പൊ ശ്രവണ മനന നിരധ്യാസനങ്ങളിലൂടെ ഈ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ജ്ഞാനം അപരോക്ഷമായി ഉള്ളിൽ ഉണ്ടാകുന്നു എന്നാണ്. അപരോക്ഷമായ ജ്ഞാനം അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അല്ല എങ്കിൽ, പ്രതിബന്ധം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് സകൃത് ശ്രവണം കൊണ്ട് ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ യോഗ്യനാണെങ്കിൽ അയാൾക്ക് അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അപ്പൊ ഹിമാലയം ഒരു തവണ കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ദൂരെയാണ് നമ്മൾ ഇരിക്കുന്നത്, ഹിമാലയം ദൂരെയാണ്. അപ്പൊ ഹിമാലയമൊന്ന് എത്ര ശബ്ദജ്ഞാനം ഉള്ളവനാണെങ്കിലും ഹിമാലയമൊന്ന് കേട്ടു കഴിഞ്ഞാൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ അല്ല. ആത്മാ എന്ന് പറയുന്നത് അത് പ്രത്യേക വസ്തുവാണ്, തന്റെ സ്വരൂപമായിരിക്കുന്ന വസ്തുവാണ്, ആന്തരികമായ വസ്തുവാണ്, അത് നിത്യ അപരോക്ഷമായ വസ്തുവാണ്. അത് അതിനെ കുറിച്ച് ശ്രുതി പറയുമ്പോൾ യോഗ്യത ഉള്ള ഒരുവന് ആ ഒറ്റ ശ്രവണം കൊണ്ട് തന്നെ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അവിടെ ധ്യാനത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ ധ്യാനിച്ച് ജ്ഞാനം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. പിന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതിബന്ധങ്ങളെല്ലാം നശിക്കുന്നു, നശിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നു, അങ്ങനെ ആകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാലും അവിടെയും എന്താണ്, അത് വിധിയുടെ അംഗമായിട്ടല്ല എന്ന് പറയും. കാരണം ജ്ഞാനത്തിന് വിധിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് സാങ്കേതികമായ അർത്ഥത്തിലുള്ള ഒരു വാദമാണ് ജ്ഞാനം ആവശ്യമില്ലെന്നല്ല, ധ്യാനത്തിന് ബ്രഹ്മജ്ഞാനത്തിന് വിധിയുടെ ആവശ്യം ഇല്ല. ഓരോരുത്തരും ജ്ഞാനം വിധിയെ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് വസ്തുവിനനുസരിച്ചാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ബ്രഹ്മം എങ്ങനെയോ അതുപോലെ ജ്ഞാനം ഉണ്ടാകും. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമായ വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. അതിന് നമ്മൾ അതിനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുന്നിടത്താണ് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ അങ്ങനെ ഒന്നിനെ മറ്റൊന്നായി ഉപദേശിക്കുകയല്ല, ഒന്നിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ യഥാർത്ഥ സ്വരൂപത്തിനനുസരിച്ച്, വസ്തുവിനനുസരിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും വിധിയുടെ അംഗമല്ല ഈ ബ്രഹ്മം എന്നാണ്. അതുകൊണ്ട് തന്നെ അത് തഥാ ബ്രഹ്മണ ഉപാസന വിധിശേഷത്വ സംഭവം. ബ്രഹ്മം എന്ന് പറയുന്ന ഒരിക്കലും ധ്യാന വിധിയുടെ അംഗമായിട്ട് അല്ല ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? ഏകത്വ ഹേയ ഉപാധേയ ശൂന്യതയ ക്രിയാകാരകാദി ദ്വൈത വിജ്ഞാന ഉപമർദ്ദ ഉപപത്തേഹി. ബ്രഹ്മം എന്ന് പറയുന്ന ഏകമാണ്, രണ്ടാമതൊന്നില്ല, ഏകമാണ്. ആയതുകൊണ്ട് തന്നെ അതിലെന്താണ്? ഹേയ ഉപാധേയ ശൂന്യതയാണ്. അത് ഹേയമോ ഉപാധേയമോ ആയ ഒരു വസ്തുവല്ല, ഗ്രാഹ്യമോ ത്യാജ്യമോ ആയ ഒരു വസ്തുവല്ല. അതിൽ ക്രിയാകാരകം തുടങ്ങി നേരത്തെ പറഞ്ഞു ദ്വൈതങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ദ്വൈതജ്ഞാനവും ഇല്ല. ദ്വൈത വിജ്ഞാന ഉപമർദ്ദം, ദ്വൈത വിജ്ഞാനം അവിടെ ഉപശമിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ധ്യാനവിധിയുടെ അംഗമായിട്ട് ബോധിപ്പിക്കപ്പെടുന്ന ഒന്നല്ല എന്നർത്ഥം. മറിച്ച് അതിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വാക്യത്തിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പോ അജ്ഞാനിയായിരിക്കുന്ന ഒരുവന് ബ്രഹ്മത്തെ ധ്യാനിക്കാമോ? അത് ധ്യാനിക്കാം എന്നർത്ഥം. പക്ഷെ ജ്ഞാനിക്ക് പിന്നെ ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. കാരണം ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. അജ്ഞാനാവസ്ഥയിൽ ഒരാൾക്ക് അതിന് ധ്യാനിക്കാം എന്നറിയാം. എന്തുകൊണ്ട്? തനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല, എന്നാൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള പരോക്ഷമായ ജ്ഞാനം ഉണ്ടായി. അപ്പോൾ അപരോക്ഷമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ധ്യാനിക്കാം. പക്ഷെ ജ്ഞാനം പ്രാപിച്ചതിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം, ബ്രഹ്മത്തെ ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ലാന്ന്. എന്തുകൊണ്ട്? അതിന് വിശദീകരിക്കും. അജ്ഞാനം എന്ന് പറയുന്നത് ഏകമാണ്. ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ ജ്ഞാനം നശിക്കുന്നു, പിന്നീട് ധ്യാനത്തിന് പ്രസക്തിയില്ല. ജ്ഞാനം ഉണ്ടായി, അജ്ഞാനം നശിച്ചു, പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമില്ല. ധ്യാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ഒരേ ജ്ഞാനത്തെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരേ ഭാവനയെ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം ഉണ്ടായിക്കഴിയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കാനായിരുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു, പിന്നെ അയാൾക്ക് ഒരേ ഭാവനയെ നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. ഒരേ തരത്തിലുള്ള ഭാവനയെ ആവർത്തിച്ച് പ്രത്യേകിച്ചൊന്നും കാര്യം സാധിക്കാൻ ഇല്ല. അതുകൊണ്ട് വിധിക്ക് വിധേയനായി ഉപാസീത എന്നും മറ്റും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനധീനനായി ഒരു ജ്ഞാനിക്ക് ഒരിക്കലും ധ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ്. പിന്നെ പ്രാരബ്ധമനുസരിച്ച് ഒരു ജ്ഞാനിക്ക് ധ്യാനിക്കുകയോ ധ്യാനിക്കാതിരിക്കുകയോ ചെയ്യാം. സ്വേച്ഛ അനുസരിച്ച്. അത് വിധിക്ക് വശമതനായിട്ടല്ല എന്നറു, മറ്റൊരു പ്രേരണയ്ക്ക് വശമതനായിട്ടല്ല എന്നറു. അത് അങ്ങനെ ധ്യാനിക്കണമെന്ന് വിചാരിച്ച അന്നപാനാദി വ്യവഹാരങ്ങളിൽ ജ്ഞാനി ഏർപ്പെടുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ധ്യാനം എന്ന് പറയുന്ന ഏർപ്പെടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആകാം. അത് വിധി നിഷേധങ്ങൾക്ക് അതീതമായിട്ടാണ്, വിധി നിഷേധങ്ങൾക്ക് അധീനമായിട്ട് അല്ല എന്നാണ്. അതുകൊണ്ടെന്നാണ് ഇവിടെ ഈ ബ്രഹ്മം ജ്ഞാനത്തിന് ശേഷം പിന്നീട് അവിടെ ധ്യാനം ഒന്നും ഇരിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഏകത്വ വിജ്ഞാനേന ഉന്മസിതസ്യ അദ്വൈത വിജ്ഞാനസ്യ പുനഃസംഭവം. ഏകത്വ വിജ്ഞാനം കൊണ്ട്, ശ്രുതിയിൽ നിന്ന് ബോധിപ്പിക്കുന്ന ഏകത്വ വിജ്ഞാനമാണ്. ആ ഏകത്വ വിജ്ഞാനം കൊണ്ട് ഉന്മസിതസ് പൂർണ്ണമായും നശിച്ച ദ്വൈത വിജ്ഞാനസ്യ ദ്വൈത വിജ്ഞാനസ്യ പുനഃ സംഭവത്തിൽ വീണ്ടും അത് ഉണ്ടാകുന്നില്ല. വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ജ്ഞാനം ആകാമായിരുന്നു. അപ്പൊ ജ്ഞാനം ഉണ്ടായതിന് ശേഷം, അതായത് തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ആ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടായ ഒരു വ്യക്തിക്ക് പിന്നീട് ധ്യാനം പ്രയോജനപ്പെടുന്ന ഉപയോഗമില്ലാത്തതാണെന്ന്. എന്തുകൊണ്ട്? ആ ജ്ഞാനം കൊണ്ട് തന്നെ അജ്ഞാനം നശിച്ചു, ദ്വൈത വിജ്ഞാനം നശിച്ചു. പിന്നീട് നശിച്ചതിന് വീണ്ടും ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല, അത് പൂർണ്ണമായും നശിക്കുന്നു. ഭക്ഷമസാത്വരിതേ എന്ന് പറഞ്ഞാൽ അത് നിശേഷമായി ഇല്ലാതായി പോവുകയാണ്. പിന്നെ ജ്ഞാനമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ വെളിച്ചത്തിൽ പിന്നീട് ഇരുട്ടിന് പ്രസക്തിയില്ല. അപ്പൊ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനത്തിന് വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിന്നീട് അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. പുനഃസംഭവം വീണ്ടും അത് ഉണ്ടാകുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഏന ഉപാസന വിശേഷത്വം ബ്രഹ്മണ പ്രതിപത്തിയല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുവെങ്കിൽ, ജ്ഞാനം ഉണ്ടായതിന് ശേഷവും വീണ്ടും ബന്ധനം തുടർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദ്വൈത വിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ വീണ്ടും ഉപാസനയെ ധ്യാനത്തെ ശ്രുതി വിധിച്ചനെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതാണ് ഏന, ജ്ഞാനം ഉണ്ടായതിനു ശേഷവും ദ്വൈത വിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഉപാസനാ വിശേഷത്വം ധ്യാനവിധിയുടെ ഭാഗമായേന ബ്രഹ്മം. അങ്ങനെ ആകുന്നില്ല എന്ന്. അതുകൊണ്ടെന്താണ് ബ്രഹ്മത്തെ ശ്രുതിയിൽ ബോധിപ്പിക്കുന്നത്? അത് ധ്യാനത്തെ, ബ്രഹ്മ ധ്യാനത്തിന് വേണ്ടിയല്ല, മനസ്സ് ബ്രഹ്മ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അതിനെ ബോധിപ്പിക്കുന്നത്. ആ ശ്രുതി വാക്യങ്ങളിൽ നിന്ന് അതിന്റെ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടതെന്ന്. ആ ജ്ഞാനത്തിന് ശേഷം പിന്നീട് ധ്യാനത്തിന്റെ ആവശ്യം ഇല്ല എന്ന്. ധ്യാനം വരുന്നത് അതിന് മുമ്പാണ്. അതിന് മുമ്പ് പലതരത്തിൽ ഉണ്ടാകാം. സഗുണ ധ്യാനം, നിർഗുണ ധ്യാനം തുടങ്ങി പലതരത്തിൽ ധ്യാനങ്ങൾ അതിന് മുമ്പാകാം, അതിനുശേഷം ആവശ്യമില്ലാന്നു. അതുകൊണ്ട് ധ്യാനം ആവശ്യമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ധരിക്കരുത് എന്നാണ്. പക്ഷെ ധ്യാനവും ജ്ഞാനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്.